Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Kincha yat kinchit dayam tam shraddhaya eva datavyam. ഇനി ഗൃഹസ്ഥ ധർമ്മത്തിൽ അനുഷ്ഠിക്കേണ്ട ദാനാദി കർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. ദാനം കൊടുക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി കൊടുക്കണം. കൊടുക്കുന്നതിൽ ശ്രദ്ധ വേണം, കൊടുക്കുന്നതിന് ശ്രദ്ധ വേണം. അശ്രദ്ധയാ അതേയും ദാതവ്യം. ശ്രദ്ധയില്ലാതെ, അലക്ഷ്യമായി, ഗൗരവമില്ലാതെ, പൂജാഭാവമില്ലാതെ വാങ്ങുന്നവനെ നിന്ദിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ടൊന്നും കൊടുക്കരുത്. അത് ബഹുമാനിച്ചുകൊണ്ട് കൊടുക്കണം. അതാണ് പറയുന്നതിന്റെ താല്പര്യം. ആദരിച്ചുകൊണ്ട് നൽകണം. ഇതൊക്കെ നമുക്ക് ലൗകികമായി ഗ്രഹിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ ചെയ്യാറില്ലെങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ശ്രീയ വിഭൂത്യ ദേയം ദാതവ്യം. ഐശ്വര്യത്തോടുകൂടി കൊടുക്കണം. എന്നുവെച്ചാൽ ഉദാരമായി സംഭാവന ചെയ്യുക എന്ന് പറയുന്നു. വിഭൂത്യ ഐശ്വര്യത്തോടുകൂടി കൊടുക്കുക. പിശുക്കി കൊടുക്കരുത്, പിടിച്ചു വെച്ചിട്ട് കൊടുക്കരുത്. നരികേദസിന്റെ അച്ഛന്റെ ദാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുള്ള അതുപോലെ ആയിരിക്കരുത്. ഹ്രിയ ലജ്ജയാച്ച ദേയം. ഇതല്ലല്ലോ, ഇത്ര അല്ലല്ലോ ഞാൻ കൊടുക്കേണ്ടിയിരുന്നു, ഇത് പോരല്ലോ, അങ്ങനെയൊരു ഭാവം വേണം മനസ്സിലാകും, മനസ്സിലിരിക്കേണ്ട. അല്ലാതെ ഞാൻ എല്ലാം കൊടുക്കുന്നവനാണ് എന്നുള്ള അഭിമാനത്തോടുകൂടിയല്ല. എനിക്കെന്തും കൊടുക്കാൻ കഴിയും, ഞാൻ ഇത്ര ലക്ഷ സംഭാവന ചെയ്തിട്ടുണ്ട്, ആ ഭാവത്തിലല്ല. ഇത് കുറഞ്ഞു പോകുന്നു. ഹരിയ, ഞാൻ കൊടുക്കുന്നവൻ അശക്തനാണല്ലോ എന്നുള്ള ലജ്ജയോടുകൂടി, ശ്രദ്ധേയം, ദുരഭിമാനത്തോടുകൂടി ആയിരിക്കരുത്. ഇതൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും, എന്നാലേ അവർ നേരെ ചുമയൊക്കെ വല്ലതും തരത്തുള്ളൂ. ഹരിയ ലജ്ജയ ദേയം, ഭീയാജ ഭയേന ദേയം. ഭയത്തോടുകൂടി കൊടുക്കണം. ഇത് സത്കർമ്മമാണ്. ഈ സത്കർമ്മത്തിൽ ന്യൂനതകളൊന്നും വരാൻ പാടില്ല. ന്യൂനത വന്നു കഴിഞ്ഞാൽ അതിന്റെ ദോഷം, പാപം ഉണ്ടാവും. അതുകൊണ്ട് ആണ് പറയുന്നത് ഭയ ഭയേന ദേയം. കാരണം ദാനം പുണ്യകർമ്മമാണ്. പുണ്യം അത് പൂർണ്ണനായി, അതിന് പാപത്തിനൊരവസരം കൊടുക്കരുത്. അതാണ് ഭയം എന്ന് പറയുന്നത്. പുണ്യത്തെ ആഗ്രഹിക്കുന്നവനും പാപത്തെ ഭയക്കും. അത് വരരുത്. അപ്പോൾ വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ടെല്ലാം അവൻ ആ കർമ്മത്തെ പൂർണ്ണമാക്കും. ആ പൂർണ്ണത പൂർണ്ണമായ പുണ്യത്തന്നു. പാപത്തെ ഒഴിവാക്കണം, പാപഭയത്തോടുകൂടി കൊടുക്കണം. പറയുന്നു ശ്രദ്ധയാദേയം, അശ്രദ്ധയ അതേയം, ശ്രീയാദേയം, ഹ്രിയാദേയം. അവിടെയെല്ലാം വിപരീതം മനസ്സിലാക്കുന്നു. അശ്രിയ അതേയം, അങ്ങനെ അഹ്രിയ അതേയം, അഭിയ അതേയം, അങ്ങനെ സംവിത ദേയം, സംവിത് മിത്രാധികാരിയും. മിത്രാധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കുമ്പോൾ ഒരാൾ മൈത്രി തുടങ്ങിയ ഭാവത്തോടുകൂടി കൊടുക്കണം, സ്നേഹത്തോടുകൂടി കൊടുക്കണം. അല്ലാതെ കൊടുത്തിട്ട് കാര്യമില്ല. എത്രമാത്രം ആ മനസ്സിനെ ഉദാത്തമാക്കാമോ അത്രയും ഉദാത്തമായ ഭാവനയോടുകൂടി, ശ്രേഷ്ഠമായ ഭാവനയോടുകൂടി കൊടുക്കണം. സർവത്ര കേവലം ദാനം എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു സാധനം പറഞ്ഞു കൊടുക്കുന്നതല്ല. സർവത്ര ഈ കൊടുക്കൽ വാങ്ങലുകളിൽ ഒരു ഗൃഹസ്ഥന് ഈ മനോഭാവം പുലർത്തണം. സദ്ഭാവന സർവത്ര, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അധൈവ വർത്തമാന ശൈലി കഥാജിത്തെ തപശ്രൗതി സ്മാർത്തേവ കർമ്മണി വൃത്തേവ ആചാരലക്ഷ്മി വിചികിത്സ സംശയ സ്യാ. അദ്ദേഹം വർത്തമാനസ്യ, ഇങ്ങനെ ജീവിക്കുന്നവൻ, നീ മുടങ്ങി നിന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ ഇത് കഥാചിത്തെ നിനക്ക് സർവതേ സ്മാർത്തേവ കർമ്മണി, സർവതമോ സ്മാർത്തമോ ആയ കർമ്മങ്ങൾ. കാരണം ഇവിടെ ഗുരുകുലത്തിലാണെങ്കിൽ നിന്റെ സംശയങ്ങളെല്ലാം പരിഹരിച്ചു തരാൻ ഞാനുണ്ട്. പുറത്തു പോയാലും അവിടെ ആചാര്യം ഇല്ലല്ലോ, ഞാനില്ലല്ലോ. അപ്പോ എന്തെങ്കിലും കർമ്മത്തിൽ വൃത്തിയ ആചാര ലക്ഷ്മി, ഇനി നിന്റെ ആചാരത്തിൽ ഒന്ന് കർമ്മങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുന്നത് കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. യജമാനു വേണ്ടി വൃത്തിക്കായി കർമ്മം ചെയ്യുന്നു. ഇനി എന്താണ് താൻ തന്നെ പുലർത്തേണ്ട ആചാരങ്ങളുണ്ട് ജീവിതത്തിൽ, വ്യവഹാരത്തിൽ. ആ ആചാരത്തിൽ എന്തെങ്കിലും വിചികിത്സ സംശയം വന്നു കഴിഞ്ഞാൽ അത് വരാനുണ്ട്. പറഞ്ഞത് പ്രമാദമാർക്ക് സംഭവിക്കാം, മറവി സംഭവിക്കാം, സംശയങ്ങൾ വരാം, ഭ്രമം വരാം, അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഏതത്ര ബ്രാഹ്മണ സന്ദർശിന യുക്ത ആയുക്ത അനുവിക്ഷ ധർമ്മകാമാഹ സിഹു യഥാതേ തത്ര വർത്തേരൻ തഥാ തത്ര വർത്തേതാഹ. അങ്ങനെ ഇവിടെയെങ്കിലും നിനക്ക് സംശയം വന്നു കഴിഞ്ഞാൽ ശ്രുതി പറയുന്നു, നീ അവിടെ ദുരഭിമാനിയായിരുത്, അറിയാൻ വയ്യാത്തത് ചെയ്യരുത്, ദൂരമുള്ള ആൾക്കാരെ കണ്ടു ചോദിക്കുക. ഞാൻ മാത്രമുണ്ട് ആചാര്യൻ, നിന്റെ പ്രദേശത്തോ അതിന്റെ സമീപത്തോ ഒക്കെ കാണും ആചാര്യന്മാർ, അവരുടെ അടുത്ത് പോയി ചോദിക്കുക. അങ്ങനെ പലരും പറയാറുണ്ട്, എനിക്ക് ഒരാചാര്യനുണ്ട്, അയാളുടെ ഉപദേശം കേൾക്കുന്നു. ഇനി ഞാൻ ഭരതത്തിന്റെ ഉപദേശം കേൾക്കാൻ തയ്യാറല്ല, അവന് ഇനി എത്ര കൂടിയവനായാലും ശരി. അങ്ങനെ പലരും പറയാറുണ്ട്, ഒരാളുടെ ഉപദേശം കേട്ടിട്ട് വേറൊരാളുടെ ഉപദേശം കേൾക്കുന്നത് എന്തോ ഒരു മഹാപാതകനായിട്ടാണ് കരുതുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ കരുതുന്നത്? വെറുതെ അല്ല, ഒരുക്കം ധരിക്കുന്നത് തന്റെ ആചാര്യന്റെ ഉപദേശം കേട്ടിട്ട് താൻ വേറൊരു ആചാര്യന്റെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ എന്തോ തന്റെ ആചാര്യന് ന്യൂനതയാണ്, തന്റെ ആചാര്യം ചെറുതായി പോകും. കാരണം അപ്പോൾ മറ്റയാൾ വിചാരിക്കുമോ ഇവന്റെ ആചാര്യം എന്തൊരു കഴിവില്ലാത്തവനാണ്, ഇവന് ഉപദേശിച്ച് നന്നാക്കാൻ കഴിഞ്ഞില്ല, ഇവൻ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെയൊക്കെ മറ്റേ ആചാര്യം തന്റെ ആചാര്യനെ കുറിച്ച് കരുതിപ്പോവും, അത് തന്റെ ആചാര്യന് ക്ഷീണമാണ്. ഇങ്ങനെയൊക്കെ കരുതിയിട്ടാണ് ആൾക്കാർ പറയുന്നത് എന്താണ്, ഇനി മറ്റൊരാളുടെ ഉപദേശം ഞാൻ കേൾക്കാൻ തയ്യാറല്ല, അതെന്റെ ആചാര്യന് ക്ഷീണമാണ് എന്ന് കരുതുന്നു. ആചാര്യനോടുള്ള ഭക്തിയാണ് അവന് ഒരുത്തനങ്ങനെയുള്ള വിവരക്കേടിന് പ്രേരിപ്പിക്കുന്നത്. എപ്പോഴും ഈ വിവരം കെട്ട ഭക്തി മനുഷ്യൻ വിവരക്കേടുണ്ടാകും. ഭക്തിയിലുണ്ട് വിവരമുള്ള ഭക്തിയുണ്ട്, വിവരമില്ലാത്ത ഭക്തിയുണ്ട്. അപ്പോൾ ഈ വിവരം കെട്ട ഭക്തിയാണ് ഇത്തരം വിവരക്കേടിന് കാരണമായിത്തീരുന്നത്. പക്ഷെ ശ്രുതി അതല്ല പറയുന്നത്. നീ ഇവിടെ സമാവർത്തനം കഴിഞ്ഞാൽ പോകും, അധ്യയനവും മീമാംസയും കഴിഞ്ഞിട്ടാ പോകും, ഇനി പഠിക്കാനൊന്നും ബാക്കി വെച്ചിട്ടില്ല, ഒന്ന് വേറെടുത്ത് പോയി പഠിക്കാൻ വേണ്ടി. സമാവർത്തനം കഴിഞ്ഞിട്ടാണ് പോകുന്നത്, അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പോകുന്നതും വിദ്യയെ പൂർണ്ണമാക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ പോയാലും കാലമുണ്ട്, അതിൽ നിന്നതിൽ സംഭവിക്കാം, സംശയങ്ങൾ വരാം. സ്വന്തം ആചാരത്തെപ്പോലും സംശയം വരാം, കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് വരാം. ഇതൊക്കെ ജീവസഹജമായ കാര്യങ്ങളാണ്. വിദ്വാനായി അതുകൊണ്ടൊരാൾ പൂർണ്ണനാകുന്നില്ല, ഒരു തരത്തിലും പൂർണ്ണത സാധ്യമല്ല. വിദ്വാനുള്ള മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഈ ശരീരവും മനസ്സും പഞ്ചഭൂതാത്മകമായ കർമ്മങ്ങളിൽ ഇതുകൊണ്ടൊരിക്കലും ഒരു ജീവന് വ്യവഹാരത്തിൽ പൂർണ്ണത നേടുക സാധ്യമല്ല. വ്യവഹാരം ഇപ്പോൾ അപൂർണമായി. എന്താണ് പറയുന്നു? തസ്മിൻ ദേശീയ കാലേവ ബ്രാഹ്മണാഹ, അവിടെയുണ്ട് ബ്രാഹ്മണന്മാർ, യോഗ്യന്മാർ, ആ ദേശകാലങ്ങളിലെല്ലാം ഉണ്ടാകും. തത്ര കർമാതുയുക്താഹ ഇതി യുവതിയെ സംബന്ധ കർത്തവ്യ, അവിടെ സദാചാര നിഷ്ഠന്മാരായിരിക്കുന്നത്, സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ, ചെയ്യിപ്പിക്കുന്നവർ, അധ്യയനം അധ്യാപനം തുടങ്ങിയ യജനം വ്യാജനം തുടങ്ങിയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണർ, ശ്രേഷ്ഠന്മാർ, സമ്മർശിന വിചാരക്ഷമാഹ, നിന്നെക്കാളും വിചാരക്ഷമതയുള്ളവർ, ഒരുപക്ഷെ എന്നെക്കാളും വിചാരക്ഷമതയുള്ളവർ. അതും പറയുന്നുണ്ടല്ലോ, അസ്മത്ത ശ്രേയാംസഹ, എന്നെക്കാൾ ശ്രേഷ്ഠന്മാർ അങ്ങനെയുള്ളവർ, യുക്ത അഭിയുക്ത കർമ്മണി വൃത്തേവ, ശ്രദ്ധിക്കുന്ന അവരെന്താ ചെയ്യുന്നത്? വേദം പഠിച്ചിട്ട് കുട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരല്ല, അങ്ങനെയുള്ളവരടുത്ത് പോയി പിന്നെ വേദത്തെ കുറിച്ച് സംശയം ചോദിക്കും. അഭിയുക്ത പഠിച്ചത് അതുപോലെ ചെയ്യുന്നവർ, അത് ചെയ്യുമ്പോഴാണല്ലോ അത് തെളിഞ്ഞു വരുന്നത്. കർമ്മം പ്രത്യേക അവർ പഠിച്ച കർമ്മങ്ങൾ, അവരുടെ സ്വന്തം ആചാരം, ഇതെല്ലാം പാലിക്കുന്നവർ, പഠിച്ചിട്ട് പാഴാക്കി കളഞ്ഞവരല്ല, പഠിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നവർ, അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുന്നു. ആയുക്താഹ പറയുന്നു അപരപ്രയുക്താഹ, അപരപ്രയുക്തനായിരിക്കണം, പരപ്രയുക്തനല്ലാത്തവൻ എന്നർത്ഥം. പരപ്രയുക്തൻ അതിന്റെ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രൻ എന്നർത്ഥം. അവിടെ പ്രയുക്തനെന്ന് വെച്ചാൽ ഒരുതൻ സ്വതന്ത്രനാകുന്നത് എങ്ങനെയാണ്? ഒരാൾക്ക് എങ്ങനെ സ്വതന്ത്രനാകാൻ പറ്റും? ജീവൻ പരതന്ത്രനാകുന്ന എന്തുകൊണ്ട്? അറിവില്ലായ്മ കൊണ്ട്. അജ്ഞാനമാണ് ഒരുവിനെ പരതന്ത്രമാക്കുന്നത്. എന്തിന്? ആ ജീവന്റെ പരതന്ത്രം തന്നെ അജ്ഞാനം കൊണ്ടാണ്. അതുപോലെ ലൗകികമായ വ്യവഹാരത്തിന് ഒരുത്തൻ പരാധീനനായി പോകുന്നത് അവന്റെ അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ ജ്ഞാനത്തെ സംബന്ധിച്ചും കർമ്മത്തെ സംബന്ധിച്ചും ആചാരങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ അറിവുള്ളവൻ, അവൻ മാത്രമേ സ്വതന്ത്രനുള്ളൂ. അവൻ അവന്റെ ധർമ്മത്തെ കർമ്മത്തെ ചെയ്യുന്നത് ആരെങ്കിലും ചെയ്യുന്നത് അനുകരിച്ചിട്ടോ, അല്ലെങ്കിൽ ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ലോകത്തിന്റെ സമ്മതപ്രകാരമൊന്നും ആയിരിക്കത്തില്ല. ലോകം പറയുന്നത് ഇങ്ങനെ ചെയ്യണം, അതുകൊണ്ട് ഞാൻ ചെയ്യാം. ലോകം അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ലോകദൃഷ്ടിയിൽ കർമ്മം ചെയ്യുന്നതും സ്വതന്ത്രനല്ല എന്നർത്ഥം. അവന് വൈദികമായ ജ്ഞാനമുണ്ട്, പരമാർത്ഥ ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു. അതിനവന് ലോകരെ ആശ്രയിക്കേണ്ട, അജ്ഞന്മാരെ ആശ്രയിക്കേണ്ടയില്ല. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം, സ്വയം അജ്ഞനാണ്, ഭൂരിപക്ഷം സമ്മതിക്കുന്ന കാര്യം ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ധർമ്മം, സദാചാരം എന്നെല്ലാം പറയുന്നത് അജ്ഞരായ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിലാണ്. അപരപ്രയുക്തൻ അങ്ങനെയല്ല, അവൻ വേദജ്ഞാനമുണ്ട്, അതിനനുസരിച്ച് അവൻ ചെയ്യുന്നു. ലോകം എങ്ങനെയാണ്? അതൊന്നും ഒരു പ്രശ്നമാണ്. ലോകം ചിലപ്പോൾ നിന്ദിച്ചെന്ന് വരാം, സ്തുതിച്ചെന്ന് വരാം. നിന്ദിച്ചാലും സ്തുതിച്ചാലും അവനെ സംബന്ധിച്ച് അവൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യമുണ്ട്. ആ ബോധത്തിന്റെ വെളിച്ചത്തിൽ സ്വതന്ത്രനായി ചെയ്യുന്നു. സ്വന്തം അറിവിന്റെ വെളിച്ചത്തിൽ സ്വതന്ത്രമായി ജീവിക്കുക, അതാണ് സന്യാസം എന്ന് പറയുന്നത്. സന്യാസത്തിന്റെ സ്വതന്ത്രം എന്ന് പറയുന്നു. അപരപ്രയുക്തനാകരുത് ഒരിടത്തും. ആ അറിവെന്ന് പറയുന്നത് ഇവിടെ നിന്ന് വേദത്തിൽ നിന്ന് ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. ആ അറിവിൽ സ്വതന്ത്രനായിരിക്കുക. ആ അറിവിന്റെ വെളിച്ചത്തിൽ ആയിരിക്കണം അവന്റെ കർമ്മങ്ങൾ, ആചരണങ്ങൾ എല്ലാം. അല്ലാതെ ബാഹ്യമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നത് അത് സ്വാതന്ത്ര്യമല്ല. അങ്ങനെയുള്ള ആചാര്യന്മാരെ അടുത്ത് പോകണം എന്നർത്ഥം. അപരപ്രയുക്ത പരപ്രയുക്തന്മാരല്ലത്. അനൂക്ഷാഹ അരൂക്ഷാഹ അക്രൂരമതേഹ, അതുകൂടെ പറയും. അതായത് സംശയം ചോദിക്കാൻ ചെല്ലുന്നവന് ആള് അല്പ സോഫ്റ്റ് ആയിരിക്കണം എന്നോട് പറയാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് അടിയുണ്ടാക്കി തിരിയേണ്ടി വരും. അത് അറിവുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. അക്രൂരമതേഹ, അക്രൂരമതി ആയിരിക്കരുത്. വിവരമുണ്ട് പക്ഷെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് മാത്രമല്ല, വലിയ ദേഷ്യക്കാരനാണ്. ഒരു കാര്യം മനസ്സിലാക്കുക പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി അടിയിടാൻ പോകരുത്. കാര്യം ഒട്ട് മനസ്സിലാക്കുന്ന മനഃപ്രയാസത്തോട് കൂടി മടങ്ങി വരേണ്ടിയും വരും. അതുകൊണ്ട് വളരെ പ്രായോഗികം ഞാൻ നിർദ്ദേശിക്കുകയാണ്. ആദ്യം ആളിനെ അടുക്കുന്നു സൂക്ഷിക്കുക. ആള് ശാന്ത സ്വഭാവിയാണ്, ശാന്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അങ്ങനെയാണെങ്കിൽ പോയാൽ മതി. അല്ലെങ്കിൽ എന്താണ്, ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് തന്നുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആചാര്യങ്ങൾ നാണക്കെ ഇടാം. തന്റെ ശിഷ്യൻ വേറെടുത്ത് പോയി തന്നുണ്ടാക്കി എന്നെല്ലാം. അതുകൊണ്ട് പറയാണ്, അങ്ങനെയുള്ളവരുടെ അടുത്ത് പോകരുത്, വഴക്കുണ്ടാക്കാൻ പോകരുത്. അക്രൂരമതേഹ ധർമ്മകാമാഹ അധിഷ്ഠാർത്ഥിന് അകാമഹതാഹ ധർമ്മകാമാഹ ധർമ്മത്തെ ആഗ്രഹിക്കുന്നവൻ അതാണ് താൻ അറിഞ്ഞതും പഠിച്ചതുമെല്ലാം പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവൻ എന്ന് വെച്ചാൽ അതിന്റെ ഭാഗമാണല്ലോ പ്രവചനം. അപ്പോ ആ പ്രവചനം അത് മറ്റുള്ളവനത് ബോധിപ്പിക്കണം എന്ന് താല്പര്യമുള്ളവൻ, ലോകത്ത് ധർമ്മം നിലനിൽക്കണം ഇതറിഞ്ഞ് അനുഷ്ഠിക്കണം എന്ന് താല്പര്യമുള്ളവൻ ധർമ്മകാമൻ അധിഷ്ഠാർത്ഥിന. ഈ ലൗകികമായ ഫലങ്ങൾക്ക് അപ്പുറമുള്ള ഫലത്തെ അധിഷ്ഠമായ ഫലത്തെ അർത്ഥിക്കുന്നവൻ എന്ന് പറയുമ്പോൾ വേദത്തിലും വൈദികമായ കർമ്മങ്ങളിലും എല്ലാം ശ്രദ്ധയുള്ളവൻ ഇത് മനസ്സിലാക്കണം. ഇതെല്ലാം പറയുന്നത് വൈദികമായ കർമ്മങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്, നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികൾ ഉദ്ദേശിച്ചല്ല. മുഖ്യം അതാണ്. അവിടെ അധിഷ്ഠാർത്ഥിയായിരിക്കണം, ശ്രദ്ധ വേണം, വിശ്വാസം വേണം, യാഗം ചെയ്താൽ സ്വർഗം കിട്ടും എന്ന കാര്യത്തിൽ സംശയമുള്ളവനായിരിക്കത്തില്ല. ആ കാമഹതാഹ കാമം കൊണ്ട് ഹതനായവരായിരിക്കും. അത് പ്രത്യേകം പറയുന്നത് എന്താണ്? ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ അവിടെ കാമനയുള്ളവന്റെ അടുത്ത് പോകരുത്. ശിഷ്യ വിത്താപഹാരി, ശിഷ്യന്റെ വിത്തത്തെ അപഹരിക്കുന്ന അങ്ങനെയുള്ള ഗുരുവിന്റെ അടുത്ത് ചെല്ലരുത്, ദോഷം ചെയ്യുന്നതാണ്. കാമം കൊണ്ട് ഹനിക്കപ്പെട്ടവൻ, അവന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, കൊള്ളാം, ഒരു ശിഷ്യൻ വന്നു എന്നാ ഇവനെ നമുക്ക് ഉപയോഗിച്ചോളാം എന്നുള്ള സ്വാർത്ഥ വിചാരത്തോടുകൂടിയിരിക്കുന്നു. നിങ്ങൾ ഗുരുവായി സ്വീകരിച്ച, ആചാര്യനായി സ്വീകരിച്ച് വിദ്വാനാണെങ്കിലും ശരി, അടുത്ത് പോകരുത്, നഷ്ടം വരും, അത് സംഭവിക്കരുത്. അകാമഹതാഹ കാമം കൊണ്ട് ഹനിക്കപ്പെട്ടവനായിരിക്കരുത്. അവൻ അറിവിൽ പൂർണ്ണനായിരിക്കണം, ആചാരത്തിൽ പൂർണ്ണനായിരിക്കണം, ക്രൂരനായിരിക്കരുത്, സ്നേഹമുള്ളവനായിരിക്കണം. അതിനെ വിപരീതമെടുക്കണം. ക്രൂരനായിരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത് സ്നേഹമുള്ളവനായിരിക്കണം എന്നാണ്. ഇത്യേത സുഹു ഭവേഹു അങ്ങനെയൊക്കെ ഉള്ളവര് ബ്രാഹ്മണനെ സമീപിച്ച് അവനിൽ നിന്ന് സംശയങ്ങളെല്ലാം പരിഹരിച്ചോണം. ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ല, അവിടെ അടുത്ത് ആരെങ്കിലും കാണും എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. തേ യഥാ ഏനപ്രകാരേണ ബ്രാഹ്മണ തത്ര തസ്മിൻ കർമ്മന വൃത്തേവ വർത്തേരൻ തഥാ ത്വമപി വർത്തേധാഹ. അവിടെ ആ ബ്രാഹ്മണർ ഏനപ്രകാരേണ ഏത് രീതിയിലാണോ തസ്മിൻ കർമ്മണി വൃത്തേവ വർത്തേരൻ ആ കർമ്മത്തിൽ അവരുടെ ആചരണങ്ങളിലെല്ലാം മുഴുകിയിരിക്കുന്നത്, തഥാ ത്വമപി വർത്തേഹ അതുപോലെ നീയും വർത്തിക്കുക, അതുപോലെ വർത്തിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ രീതികളിൽ നിന്നും ഈ ഗുരുകുലത്തിലെ രീതികളിൽ നിന്നും ചിലപ്പം വ്യത്യാസങ്ങളൊക്കെ അവിടെ കണ്ടേക്കാം. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നൊന്നും വാശി പിടിക്കരുതെന്നർത്ഥം. യഥാ ഏനപ്രകാരേണ ബ്രാഹ്മണ തത്വവർത്തേരണെന്നാണ്. അവിടെ ആ ബ്രാഹ്മണർ ദേശകാലോചിതം എന്ന് പറയുന്നു, കാലോചിതം മാത്രമല്ല ദേശോചിതമായും ധർമ്മത്തെ അനുഷ്ഠിക്കണം. ഉത്തരദേശത്ത് ധർമ്മമുണ്ട്, ദക്ഷിണദേശത്ത് ധർമ്മം മാറുന്നുണ്ട്, ദേശഭേദമുണ്ട്. അതുകൊണ്ട് പറയുന്നു ഇവിടുത്തെ ഈ കുലത്തിന്റെ പാരമ്പര്യമാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നത്. പക്ഷെ അവിടെ മറ്റൊരു പരമ്പരയാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ അതിനെ സ്വീകരിക്കാൻ മടിക്കണ്ട, വാശി പിടിക്കണ്ട, നല്ലതിനെവിടെ സ്വീകരിക്കാം. ഏനപ്രകാരേണ തത്ര വർത്തേക്കണമെന്ന് പറയുന്നതാണ്. അവിടെ ഏത് തരത്തിലാണോ അവർ സ്വീകരിച്ചിരിക്കുന്നത് തഥാത്മമി വർത്തേക. അപ്പോൾ എത്ര വിശാലമായിട്ടാണ്, എത്ര ഉദാരമായിട്ടാണ്, യാതൊരു സങ്കുചിതത്വമില്ലാതെയാണ്, സ്വാർത്ഥതയില്ലാതെയാണ് ശ്രുതി ഇത് ഉപദേശിക്കുന്നത് നോക്കുക. ഒരു മനുഷ്യനിങ്ങനെ ഉപദേശിക്കാൻ പ്രയാസമാണ്. ഈ ശ്രുതിക്ക് ഇത്രയും വലിയ വിശാലത ശ്രുതിയില് വരത്തും മനുഷ്യന് വ്യാഖ്യാനിച്ചു വെക്കേണ്ട അവിടെ സങ്കുചിതം കൊണ്ട് നിന്നക്ഷത്രിയാതെ. അതാണ് മനുഷ്യൻ ചെയ്യുന്ന ദോഷം ശ്രുതിയിൽ. അധ അഭ്യാഖ്യാദേഷു അഭ്യുക്ത ദോഷേന സന്ധിഹീമാനേന സംയോജിത കേനചിത് തേഷു ച യഥോക്തം സർവം ഉപന്നയേ തത്ര ഇത്യാദി പറയുന്നു. അങ്ങനെ നീ ആചാര്യന്മാര് സമീപിക്കുമ്പോൾ അധ അഭ്യാഖ്യതേഷു അഭ്യുക്ത ദോഷേണ സന്ധിഹ്യമാനേന സംയോജിത കേനചിത് തേഷു ച. അത് രണ്ടു തരത്തിലും വരാം. സന്ദേഹം വരിക എന്ന് പറയുന്നത് ശിഷ്യനിലും വരാ സന്ദേഹം, പ്രമാദമുണ്ട് ആചാര്യന്മാരിലും വരാ സന്ദേഹം. അപ്പോ ആചാര്യന്മാരിൽ സന്ദേഹമുണ്ടെങ്കിൽ അവിടെയും നീ എന്ത് ചെയ്യണം? ആ സന്ദേഹത്തെ അല്ല സ്വീകരിക്കേണ്ടത്, സന്ദേഹമുള്ള ആചാര്യനിൽ നിന്നും സന്ദേഹത്തെ സ്വീകരിക്കുക. ഉറപ്പുള്ള ആചാര്യന്മാരുടെ അടുത്ത് പോയി അവരുടെ ഉറപ്പിനെ സ്വീകരിക്കുക. അതാണ് അങ്ങനെയുണ്ടല്ലോ, പ്രമാദം കൊണ്ട് ഒരുപക്ഷെ ഒരാചാര്യന് സന്ദേഹം വന്നു. അപ്പൊ സന്ദേഹമുള്ള കാര്യം നീ അത് സ്വീകരിച്ചുകൊണ്ട് വന്നിട്ട് സന്ദിഷ്യമായി കാര്യങ്ങളൊന്നും ചെയ്യരുത്. നീ ചെയ്യുന്നത് വ്യക്തമായിട്ടായിരിക്കണം, ഉറപ്പായിട്ടായിരിക്കണം. കാരണം കർമ്മം പൂർണ്ണമാകണം, കർമ്മപൂർത്തിയെ ഫലത്തെ കൊടുക്കൂ എന്ന് പറയുന്നു. അഥ അഭ്യാഖ്യാദേഷു അഭ്യുക്ത ദോഷേണ സന്ദിഹ്യമാനേന സന്ദേഹദോഷം സംയോജിത കേനക്ക്. ആരുടെങ്കിലും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ദേഷിച്ച യഥോക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുശേഷം പറയുന്നു, തേ തത്ര ബ്രാഹ്മണ സമ്മർശിന, അവിടെ മുമ്പ് പറഞ്ഞതിൽ വയ്ക്കാൻ കഴിയണം, വിചാരക്ഷമാ. അത് വേണം. എന്താണ് വിചാരക്ഷമനായിരിക്കുന്ന ആചാര്യൻ എന്നറിഞ്ഞു. വിചാരം എന്താണ്? ഗുരുകുലത്തിൽ നിന്ന് പഠിച്ചു, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, ഗുരുകുലത്തിൽ നിന്നും വിചാരം ചെയ്തു. ഇതെല്ലാം ബുദ്ധിയെല്ലാം ഉറച്ചെങ്കിലും പുറമേ ചെന്ന് പ്രായോഗികമായി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ തന്നെ തിരിച്ച് ഗുരുവിന്റെ അടുത്ത് പോയി പരിഹരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പരിഹരിക്കാൻ പോയാൽ പിന്നെ എപ്പോഴും അതിന് സമയം ഗുരുവിന്റെ അടുത്ത് പോവുക, തിരിച്ചു വരിക, ഗുരുവിന്റെ അടുത്ത് പോവുക, തിരിച്ചു വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയിലൊക്കെ സമയം കളയേണ്ടി വരും. കാരണം ഇയാൾക്ക് എപ്പോഴും സംശയം വേണം, എപ്പോഴും ഗുരുവിന്റെ അടുത്ത് പോകും. അതല്ല, അവിടെ എന്ത് ചെയ്യണം? വിചാരക്ഷമത സ്വയം ഉണ്ടാക്കിയെടുക്കണം. ഗുരു പറഞ്ഞതിന്റെ താല്പര്യത്തെ തെളിയിച്ചെടുക്കാനുള്ള വിചാരക്ഷമത വേണം. അതില്ലെങ്കിൽ വിചാരക്ഷമതയുള്ള ആൾക്കാരെ അടുത്ത് പോയി അടുത്ത് തന്നെ ഉള്ളവരെ കണ്ട് അത് പരിഹരിച്ചോളണം. പക്ഷെ ആചാര്യന് വിചാരക്ഷമനായിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്ന സംശയങ്ങളെ സ്വയം പരിഹരിക്കാൻ കഴിവുള്ളവനായിരിക്കണം എന്നർത്ഥം. ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞതിനു ശേഷമുള്ള സംശയം, അതാണ് വിചാരക്ഷമത. അതാണ് യഥോക്തം സർവകമയെ ധർമ്മകാമാഹ, അവൻ ധർമ്മകാമനായിരിക്കണം. അതുപോലെ ഉള്ള ആചാര്യനെ സമീപിച്ച് വേണ്ടതെല്ലാം നേരിടണം. തത്ര ഇത്യാദി യേശ ആദേശോ വിധി, ഇതാണ് വിധി. കർമ്മത്തെ സംബന്ധിച്ച്, ഉപാസനയെ സംബന്ധിച്ച്, സദാചാരത്തെ സംബന്ധിച്ചൊക്കെ വിധിയാണ് വേദം ചെയ്യുന്നത്. നിർദ്ദേശിക്കണം, നീ അനുസരിക്കണം. അതനുസരിക്കാതിരിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, ചെയ്തേ തീരും. അത് ചെയ്തില്ലെങ്കിൽ ദോഷം. യേശ ഉപദേശ പുത്രാദിഭ്യ പിത്രാദീന, വേദത്തിനെ സംബന്ധിച്ച് ദാക്ഷിണ്യം ഉപദേശിക്കണം, നീ അനുസരിക്കുക. അനുസരിച്ചില്ലെങ്കിൽ പറയുന്നു നരകം, നരകഭാഗത്ത് ഓർമ്മിപ്പിക്കുന്നു, നിനക്ക് പാപം ഉണ്ടാവും, അനുസരിച്ചാൽ പുണ്യം. അത് ആദേശം, വിധി. ഇനി ഉപദേശം അങ്ങനെയല്ല. എന്താണ് പുത്രാദിഭ്യ പിത്രാദീന, പിതാക്കളും മറ്റും പുത്രന്മാരോട് പറയുന്നത് പോലെ കാലു പിടിച്ച് പറയുന്നു, നീ ഒന്നനുസരിക്കും, എനിക്ക് വേണ്ടിയെങ്കിലും നീ ഇതൊന്ന് മനസ്സിലാക്കും, എന്റെ ദുഃഖത്തെ കരിയെങ്കിലും നീ മനസ്സിലാക്കൂ. ഇന്നത്തെ ഗുരുക്കന്മാര് ശിഷ്യരോട് പറയുന്നു ആദേശം പറ്റില്ല, വിധിക്കാൻ പറ്റത്തില്ല. വിധിച്ചു കഴിഞ്ഞപ്പോഴും താൻ തന്റെ പണി നോക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യും? കാല് പിടിച്ച് പറയും, മക്കളെ അത് ചെയ്യണം, ഇത് ചെയ്യണം. അങ്ങനെ പറഞ്ഞാലേ അനുസരിക്കത്തുള്ളൂ. വിധിക്കാൻ ഗുരുവിനൊന്നും അവകാശമില്ല. അതുകൊണ്ട് പറയുന്നു അങ്ങനെ ആയാലും മതി, ഉപദേശമായാലും മതി, കാല് പിടിച്ച് പറയുക. എങ്ങനെയെങ്കിലും ഇത് എന്റെ തലയിൽ കയറിയാണ്. പുത്രാദിഭ്യ പിത്രാദീന, അതുപോലെ ആയാലും മതി. അപ്പൊ ശ്രുതി രണ്ടു തരത്തിലും പറയും. ശ്രുതിയെ സംബന്ധിച്ചത് ആദേശമാണ്, പക്ഷെ ശ്രുതിയല്ലല്ലോ എപ്പോഴും ഉപദേശിക്കുന്നത്. ശ്രുതിയിൽ നിന്നത് ആചാര്യന്മാരിലേക്ക് പോകുന്നു, ഗുരുക്കന്മാരിലേക്ക് പോകുന്നു, അത് പിന്നെ പരമ്പരയിലൂടെ പോകുന്നു, പുത്രാദി പരമ്പരയിലൂടെ, ശിഷ്യാദി പരമ്പരയിലൂടെ എല്ലാം എഴുതി പോകുന്നു. എല്ലായിടത്തും ശ്രുതിയില്ല. അപ്പോ പിതാക്കന്മാരിലും ഗുരുക്കന്മാരിലും ഒക്കെ വരുമ്പോൾ എന്താണ്? അത് ഉപദേശമായി മാറുന്നു. അവർ സ്നേഹപൂർവ്വം കാരുണ്യത്തോടുകൂടി അവർ ഉപദേശിക്കുന്നു. അങ്ങനെയാണ് യേശ വേദോപനിഷത്. യേശോപദേശ യേശ വേദോപനിഷത്ത് യേശ വേദ രഹസ്യം വേദാർത്ഥം ഇത്യേത. ഇതാണ് വേദരഹസ്യം. വേദ ഉപനിഷത്ത് എന്റെ അർത്ഥം പറയുന്നു വേദരഹസ്യം. ഉപനിഷത്ത് എന്ന് പറഞ്ഞ രഹസ്യം എന്നാണ് അർത്ഥം. വേദോപനിഷത്ത് വേദമല്ല ഉപനിഷത്ത് എന്ന് ചോദിച്ചു. വേദോപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം വേദരഹസ്യം എന്നാണ് അർത്ഥം. നമ്മൾ സാധാരണ തെറ്റായ രീതി പ്രയോഗിക്കും ഈ ശബ്ദം വേദോപനിഷത്തുക്കളിൽ പറഞ്ഞിരിക്കുന്നു എന്നത്. വേദോപനിഷത്തുക്കളിൽ പറഞ്ഞിരിക്കുന്നു വേദം തന്നെ ഉപനിഷത്ത്. ഉപനിഷത്ത് തന്നെ വേദം. അപ്പൊ അതിനെ പറയേണ്ട കാര്യമില്ല. പോസ്റ്റ് ടോൺ എന്ന് പറയുമ്പോൾ വേദോപനിഷത്തുക്കൾ എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ശ്രുതിയിൽ വേദോപനിഷത്ത് എന്ന് പറഞ്ഞപ്പോൾ ആ രീതിയിലല്ല നമ്മൾ പറയുന്ന അർത്ഥത്തല്ല പറയുന്നു. വേദരഹസ്യം ഉപനിഷത്തിനുള്ള രഹസ്യം എന്നാണ് അർത്ഥം. എന്താണ് രഹസ്യം? വേദാർത്ഥം, വേദത്തിന്റെ താല്പര്യം. വേദം ഇതാണ്, ലോകത്തെ വേദം ബോധിപ്പിക്കുന്ന ഇതാണ്. അപ്പൊ വേദത്തെ ആർക്കും നിന്ദിക്കേണ്ട കാര്യമില്ല. നിന്ദനീയമായൊന്നും വേദത്തിലില്ല. വ്യാഖ്യാനിക്കുന്നവരാണ് വേദത്തെ നിന്ദനീയമാക്കുന്നത്. അല്ല, വേദം സ്വയം നിന്ദനീയമായ ഒന്നുമില്ല. വേദദേവാനുശാസനം, ഇതാണ് അനുശാസനം. ഇതനുശാസനമാണ്. എന്നുവെച്ചാൽ അലംഘനീയമായ നിയമങ്ങൾ, അതിനാണ് അനുശാസനം എന്ന് പറയുന്നത്. അത് ലംഘിക്കാൻ പാടില്ല. ലംഘിക്കാൻ പാടില്ലാത്ത നിയമങ്ങളാണ്. പക്ഷേ ജീവൻ അവന്റെ അജ്ഞാനം കൊണ്ട് ലംഘിക്കുന്നു, അത് വേറെ കാര്യം. എന്തുകൊണ്ടാണ് ഇത് ഈശ്വരവചനം? ഈശ്വരന്റെ വചനമാണ് വേദ. ഈശ്വരൻ വിശ്വസിച്ചതാണ്. ഈശ്വരൻ ഋഷിമാരുടെ ഉള്ളിൽ തോന്നിപ്പിച്ചതാണ് വേദം. അല്ലാതെ ഈശ്വരന്റെ വചനമാണ്. അത് ഈശ്വരവചനമായി തന്നെ സ്വീകരിക്കുക. അതിനെ നിന്ദിക്കരുത്, അത് അശ്രദ്ധ വരരുത്, അതിന്റെ ഗൗരവത്തെ കുറച്ച് കാണരുത്, അതിന് ദുർവ്യാഖ്യാനം ചെയ്യരുത്. ആദേശവാച്യ വിധേയത്വ, നമ്മുടെ ആദേശ ശബ്ദത്തിന്റെ അർത്ഥമായ വിധി പറഞ്ഞിരിക്കുന്നു. ഇതിനൊരു വിധിയായി സ്വീകരിക്കുക. ഇതിന്റെ സാരത്തെ ഗ്രഹിച്ചുകൊണ്ട് അതിനെ അക്ഷരം പ്രതി അനുസരിക്കുക എന്നാണ് പറയുന്നത്. സർവേഷാം വ പ്രമാണഭൂതാനാം അനുശാസനം ഏതത്. സർവപ്രമാണങ്ങളെയും അനുശാസനം ഇത് തന്നെ. സർവപ്രമാണങ്ങളും വേദത്തെ അനുസരിക്കുന്നു, വേദ താല്പര്യത്തെ അനുസരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രമാണമായി നമ്മൾ എന്തൊക്കെ സ്വീകരിക്കുന്നു? സ്മൃതികളെ സ്വീകരിക്കുന്നു, ഇതിഹാസങ്ങളെ സ്വീകരിക്കുന്നു, പുരാണങ്ങളെ സ്വീകരിക്കുന്നു, അങ്ങനെ പലതും സ്വീകരിക്കുന്നു. മഹാത്മാക്കളുടെ ഉപദേശത്തെ സ്വീകരിക്കുന്നു. ഇത് ആ പ്രമാണങ്ങളെല്ലാം വേദ താല്പര്യമാണ്. വേദ താല്പര്യമാണെങ്കിൽ അതിനെ സ്വീകരിച്ചാൽ മതി. വേദവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് ഏതാചാര്യൻ പറഞ്ഞാലും തള്ളിക്കളയണമെന്നാണ് ഇവിടെ ഭാഷ്യകാരനും പറഞ്ഞിരിക്കുന്നത്. വേദവിരുദ്ധമായി കണ്ട, വേദ താല്പര്യത്തിന് വിരുദ്ധമായി കണ്ടിരിക്കുന്നു. അവിടെ എല്ലാ ആചാര്യന്മാരുടെ ഉപദേശങ്ങളെയും വേദത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ആചാര്യൻ പറയുന്നതായാലും ശരി, വേദവിരുദ്ധമായി കണ്ടാൽ നിങ്ങൾക്ക് തള്ളിക്കളെ, അത് ആചാര്യനോടുള്ള വിദ്വേഷമുണ്ടെന്ന് തന്നെ. ആചാര്യന്റെ നിന്ദയല്ല അത്, ശ്രുതിയുടെ അനുശാസനമാണ്. കാരണം സർവപ്രമാണങ്ങളും ശ്രുതിയുടെ അനുശാസനമാണ്. അല്ലാതെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് പ്രമാണമല്ല, അതിനെ തള്ളിക്കളയും, അത് പ്രമാണമായി സ്വീകരിക്കില്ല എന്നാണ്. യസ്മാദേവം തസ്മാദേവം യഥോക്തം സർവം ഉപാസ്യതവ്യം കർത്തവ്യം. അതുകൊണ്ട് ഇവിടെ ആചാര്യൻ ശിഷ്യനോട് അവസാനമായി പറയുന്നു, ഞാൻ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു അതെല്ലാം നീ നല്ലവണ്ണം നിന്റെ മനസ്സിൽ സൂക്ഷിക്കുക. വീട്ടിൽ മടങ്ങിപ്പോയി ഇതെല്ലാം ആദ്യം മുതൽ അക്ഷരം പ്രതി അനുസരിക്കുക. കർത്തവ്യം, ഇതാണ് നിന്റെ കർത്തവ്യം. ഇതൊന്നും ചെയ്ത ഉപാസ്യം, ഉപാസ്യമേവ ഏതെന്ന അനുപാസ്യം പറയുന്നു. ഗുരു ശിഷ്യനോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താണ്, രാവിലെ 5 മണിക്ക് എണീക്കുന്നു, അത് കഴിഞ്ഞിട്ട് ലളിതാ സഹസ്രനാമം ചെയ്യണം, ചൊല്ലണം, പിന്നെ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. ശിഷ്യൻ വളരെ ഭക്തിയോടുകൂടി ഇതെല്ലാം ശിരസ വായിക്കുന്നുണ്ട്. പക്ഷെ സൗകര്യം പോലെ ആയിരിക്കും ചെയ്യും, ചിലപ്പോൾ ചെയ്യാതെ ഇരിക്കും. ഇത് അറിയാം, ശിഷ്യന്റെ സ്വഭാവം ഇതാണ്. പണ്ടേ അറിയാം വേദത്തിനുകൂടി ഇവയിടം പിടിപാടുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇതെപ്പോഴും ഇങ്ങനെയാണ്, ഉപദേശം ഒരു വഴിക്ക് പോവും, അതിന്റെ ആചരണം വേറൊരു വഴിക്ക് പോവും. എന്തുകൊണ്ട്? ജീവന്മാർ പ്രമാദ ദോഷ ദൂഷിതന്മാരാണ്. ആ പ്രമാദത്തിൽ നിന്ന് മുക്തരാകാൻ അവരാഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഗുരുക്കന്മാരുടെ ഉപദേശത്തിന് ചെവി കൊടുത്താലും അതനുസരിക്കത്തില്ല. എന്തെങ്കിലും പറഞ്ഞ് സമാധാനിക്കും, എന്താണോ ഇതിപ്പോ തൽക്കാലം ചെയ്യുന്നെങ്കിലും കുഴപ്പമില്ല, ഇനി എന്തെങ്കിലും തെറ്റുവന്നാലും ക്ഷമിക്കേണ്ട ആളല്ലേ ക്ഷമിച്ചോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്വയം സമാധാനമുണ്ടോ? അതിനോട് ആചാര്യം പറയും, ഇനി അങ്ങനെ കരുതരുത്, എന്റെ സൗകര്യം പോലെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം, സൗകര്യം പോലെ ചെയ്യാം, സാഹചര്യം അനുസരിച്ച് സന്ദർഭം അനുസരിച്ചൊക്കെ പ്രവർത്തിക്കാം. പക്ഷെ എനിക്കതൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതരുത്. അതല്ല, അവിടെ നിർദ്ദേശിച്ചതിനെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് തന്നെ തീരുന്നു. അത് വീഴ്ച വരുത്താൻ പാടില്ല, വീഴ്ച വരുത്തുന്നത് ദോഷമാണ്, അത് ആ ജീവന്റെ പതനത്തിന് കാരണമാണ്. അല്ലെങ്കിൽ പിന്നെ സാധാരണ നമ്മളൊക്കെ കരുതുന്നത് പോലെ ഓ അതെനിക്ക് വേണ്ടി പറഞ്ഞല്ല മറ്റവന് വേണ്ടി പറഞ്ഞ എന്നിരിക്കുക, എന്ന എളുപ്പമാണ്. അപ്പൊ ഞാൻ ചെയ്യേണ്ടല്ലോ, ഇവിടെ ചെയ്യേണ്ടത് അഗ്നിന്മാരുണ്ട്, അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. എന്നെപ്പോലുള്ള ഞാനുകൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ചെറിയ ഉപദേശങ്ങളൊന്നും ഇവിടെ തരത്തില്ല. ഇങ്ങനെയൊക്കെ പല രീതിയിൽ നിന്ന് സമാനം കണ്ടെത്താം. അത് പാടില്ല പറയുന്നു, ഏത് ഉപാസ്യം പറയുന്നു, ഉപാസ്യമേവ ചെയ്ത് തന്നെ തീരണം. ഇത് നിനക്ക് വേണ്ടി പറഞ്ഞത് തന്നെ, വേറൊരാൾക്ക് വേണ്ടി പറഞ്ഞതല്ല, നീ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. നീ ചെയ്തില്ലെങ്കിൽ ഇതിന് ദോഷം വരും എന്ന മനോഭാവത്തിലാണ് വേദം ഉപദേശിക്കുന്നത്, ഗുരു ഉപദേശിക്കുന്നത്. അതിൽ നിന്നും ഒരുവന് നേരെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അണുകിട അതിനൊന്നും വ്യതിചരിക്കാൻ പാടില്ല. പക്ഷെ ഒന്നുണ്ട്, അതിന്റെ സാരത്തെ ഗ്രഹിച്ചിട്ടായിരിക്കണം. അനുപാസ്യം ഇത് വിട്ടുകളയരുത്. ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും നീ വിട്ടുകളയരുത്, ചെയ്യാതിരിക്കരുത്. ഇത് ആദരാർത്ഥം പിന്നെ പോലെ ശ്രദ്ധ, അതിനുവേണ്ടി വീണ്ടും വീണ്ടും പറയുകയാണ്. ആർക്ക് ശ്രദ്ധ വരണം? ഈ കേൾവിക്കാരനും ശിഷ്യന് അവനീ പറഞ്ഞ വൃത്തത്തിനും കർമ്മത്തിനും പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടാവണം. അത് ആചാര്യം ഉറപ്പിച്ചു പറയുകയാണ്. താൻ പറഞ്ഞതിന്റെ പോരായ്മ കൊണ്ട് ഇവനെന്തെങ്കിലും ശ്രദ്ധ കുറവെന്നാണോ? അത് വരാൻ പാടില്ല, അത്രയും ഉറപ്പിച്ചു പറയുന്നു. പുനർവചനം, വേദം അനുവിച്ച ആചാര്യോ അന്തേവാസിനും അനുശാസ്തി സത്യം മതധർമ്മം ചര സ്വാധ്യായാത്മാ പ്രമദ ആചാര്യായ പ്രിയം ധനം ആഹൃത്യ പ്രജാ തന്തും മാ വ്യവച്ഛത് സീഹി സത്യം പ്രമദിതവ്യം ധർമ്മം പ്രമദിതവ്യം കുശലം പ്രമദിതവ്യം ഭൂതി പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം പ്രമദിതവ്യം ദേവപുത്രകാര്യാഭ്യാം പ്രമദിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ ആതിഥ്യദേവോ ഭവ നാന്യനവധ്യാനി കർമാണി താനി സേവിതവ്യാനുഭൂതരാണി യാന്യസ്മാകം സുചരിതാനി താനി ത്വയാ ഉപന്യാസ്യാനി താനി ത്വയാ ഉപാസ്യാനി നു ഇതരാണി ഏകേ ച അസ്മച്ഛ്രയാംസോ ബ്രാഹ്മണാഃ അസ്മച്ഛ്രയാംസോ ബ്രാഹ്മണാഃ തേഷാം ത്വയാ ആസനേന പ്രശ്വസിതവ്യം ശ്രദ്ധയാ ദേവം അശ്രദ്ധയാ ദേവം ശ്രിയാ ദേവം ക്രിയാ ദേവം ഭിയാ ദേവം സംവിതാ ദേവം അഥ യദി തേ കർമ്മ വിചികിത്സാ വാ ഭക്ത വിചികിത്സാ വാ സ്യാത് ഏതത്ര ബ്രാഹ്മണാഃ സംവർശിനഃ കായുക്താഃ അലോക്ഷാ ധർമ്മകാമാഃ സ്യുഃ യഥാ തേ ദത്തവത്തേരൻ യഥാ ദത്തവത്തേധാഃ അഥാഭ്യാഖ്യാതേഷു ഏതത്ര ബ്രാഹ്മണാഃ സംവർശിനഃ യുക്തായുക്താഃ അലോക്ഷാഃ ധർമ്മകാമാഃ സ്യുഃ യഥാ തേ തേഷു വർത്തേരൻ തഥാ തേഷു വർത്തേധാഃ ഏഷ ആദേശഃ ഏഷ ഉപദേശഃ ഏഷാ വേദോപനിഷത് ഏതദനുശാസനം ഏവം ഉപാസിതവ്യം ഏവം ചെയ്തതുപാസ്യം സംയോ മിത്രഃ സംവരുണഃ സംയോ ഭവത്യമാ സംന ഇന്ദ്രോ ബൃഹസ്പതിഃ സംയോ വിഷ്ണുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോഃ. തമേവ പ്രത്യക്ഷം ബ്രഹ്മാസ്മി തമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാവാദിശം കൃതമവാദിശം സത്യമവാദിശം തന്മാമാവീത് തന്വക്താരമാവീത് ആവീന്മാം ആവീന്വക്താരം സന്ധി സന്ധി സന്ധി. ഈ ശാന്തിമന്ത്രം നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. പക്ഷെ ഇവിടെ ഒരു അല്പം വ്യത്യാസം ശബ്ദത്തിൽ വന്നിട്ടുണ്ട്, പക്ഷെ അർത്ഥത്തിലല്ല. തന്മ ആവീ വ്യത്യാസം, അബത്ത് നല്ലതാവീ തന്നു, അർത്ഥത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതേ അർത്ഥം അതീത വിദ്യാപ്രാപ്തി ഉപസർഗ സമനാർത്ഥം ശാന്തി പഠതി. അതീത വിദ്യ, ഇതുവരെ പറഞ്ഞ വിദ്യ, അതിന്റെ പ്രാപ്തിക്കുള്ള ഉപസർഗങ്ങൾ, വിദ്യകൾ, അതിന്റെ സമനാർത്ഥം, അതിന്റെ സമരത്തിന് വേണ്ടി ശാന്തി ഇവിടെ പഠിക്കുകയാണ്. വ്യാഖ്യാതം ഇത് പൂർവ്വം ഭാഷകാരം പറയുന്നു, ഇത് മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. രണ്ടു തരം ശാന്തി മന്ത്രം തുടക്കത്തിലും അവസാനം പറയുന്നു. തുടക്കത്തിൽ പറയുന്ന എന്താണ്? ഇനി താൻ ഗ്രഹിക്കാൻ പോകുന്ന വിദ്യക്കുള്ള വിഘ്നങ്ങളുടെ ഉപശമനത്തിന് വേണ്ടി. അവസാനം ഇതിനു വേണ്ടി പറയുന്നു, താനത് ഗ്രഹിച്ചു, അല്ലെങ്കിൽ ഗ്രഹിക്കാൻ ശ്രമിച്ചു, പക്ഷെ അതിനും വിഘ്നങ്ങൾ വന്നു ചേർന്നു. ഗ്രഹണത്തിൽ വന്ന വിഘ്നങ്ങൾ കൊണ്ട് ആ ഗ്രഹണം പൂർണ്ണമായില്ല. അതിന്റെ വശം, ആ പാപത്തിന്റെ നാശം. അതുകൊണ്ട് ഇനി തുടർന്ന് വിദ്യ പൂർത്തിയാകും. അതിനുവേണ്ടി വീണ്ടും ആ ശാന്തി മന്ത്രത്തെ ഇവിടെ ജപിക്കുന്നു എന്നാണ് ഭാഷകാരൻ അതിന് വ്യാഖ്യാനിച്ചു. ഇനി അടുത്തു വരുന്ന ഭാഗം ആത്മവിദ്യയെക്കുറിച്ച് തന്നെ വ്യക്തമായി പറയുന്നതാണ്. എന്നാൽ അതിനു മുമ്പായിട്ട് ഭാഷകാരന് സാധാരണ ചെയ്യാറുള്ളത് എന്നാണ് ജ്ഞാനകർമ്മ സമുച്ചയം. സാധാരണ കർമ്മം പറയുന്നതിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയം. കേവലം കർമ്മ വിദ്യത്തിന് കാരണമല്ല. വിദ്യ ഗൗണവും കർമ്മം മുഖ്യവുമായി വരുന്നു ജ്ഞാനകർമ്മ സമുച്ചയം. അത് ജ്ഞാനത്തിന് കാരണമല്ല. കർമ്മം മുഖ്യവും വിദ്യ അപ്രധാനവുമായി വരുന്നു എന്ന് തിരിച്ച്, വിദ്യ മുഖ്യവും കർമ്മം അപ്രധാനമായി വരുന്നത്. ഇത്തരത്തിലല്ല ജ്ഞാനകർമ്മ സമുച്ചയം. അത് മോക്ഷത്തിന് കാരണമല്ല, മറിച്ച് കർമ്മം മോക്ഷത്തിന് കാരണമാണ്. പരമ്പരയ ജ്ഞാനം മോക്ഷത്തിന് കാരണമാണ് സാക്ഷാ. ഈ കാര്യങ്ങളെല്ലാം അങ്ങടുത്ത് വരുന്ന ഭാഗത്തിൽ ചർച്ച ചെയ്യുന്നു.